بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. عمدة الأحكام له كتاب الصيام له أنجام تحديثا إنما قد كان لك. عن عائشة وأم سلمة رضي الله عنهما أن النبي صلى الله عليه وسلم كان يدركه الفجر وهو جنب من أهله ثم يغتسل ويصوم. عن عائشة وأم سلمة رضي الله عنهما أن النبي صلى الله عليه وسلم كان يدركه الفجر وهو جنب من أهله ثم يغتسل ويصوم. ഇതാണ് ഹദീസ്. ഞാൻ ഒരു തവണ കൂടി പറയാം, നിങ്ങൾ എന്റെ ഒപ്പം ഒന്ന് പറയും. عن عائشة وأم سلمة رضي الله عنهما أن النبي صلى الله عليه وسلم كان يدركه الفجر وهو جنب من أهله ثم يغتسل ويصوم. ഇതാണ് ഹദീസ്. കഴിഞ്ഞ ഹദീസിലെ പോലെ തന്നെ ഈ ഹദീസിലും രണ്ട് സഹാബിയത്തുകളുണ്ട്. അപ്പോൾ രണ്ടുപേരും പരിചിതരാണ്. ഒരാൾ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. عائشة بنت أبي بكر الصديق رضي الله عنهما أم المؤمنين نبي صلى الله عليه وسلم خديجة يد مرنا ششم مكيل نن كليانا قلتا خديجة يد مرنا ششم كليانا قلتا عادت باريانا عائشة رضي الله عنها സൗദ റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന് മുന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മുന്നേ ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 6 വയസ്സുള്ള സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണം കഴിച്ചത്. 9 വയസ്സുള്ളപ്പോഴാണ് വീട് കൂടിയത്. 6 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചു, 9 വയസ്സുള്ളപ്പോൾ വീടുകൂടി. അത് മദീനയിലായിരിക്കാൻ, മദീനയിലാണ് വീട് കൂടിയത്. കല്യാണം കഴിച്ചത് മക്കയിലായിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാതെ മറ്റൊരാളെയും കന്യകയായിരിക്കെ കല്യാണം കഴിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും വിധവകളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ച മറ്റു ഭാര്യമാരെല്ലാം വിധവകളായിരുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് ഭാര്യമാരുടെ കൂട്ടത്തിൽ കന്യകയായിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ആയിഷയോടായിരുന്നു റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾപ്പെട്ട അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അഹബ്ബു നാസി ഇലൈഹി, അള്ളാഹുവിന്റെ റസൂൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു ആയിഷ. അപ്പോൾ അമർ ഇബ്നു ആസ് ചോദിച്ചു, അമിന റിജാൽ, ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്നാരാണ്? അബൂഹ, അവളുടെ പാപ്പയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ്. അവരുടെ മാറത്ത് തലചായ്ച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എൻ്റെയും ഉമിനീരുകൾ പരസ്പരം അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ കലരുകയുണ്ടായി. എങ്ങനെയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിവാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കറിൻ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിവാക്കിന്റെ നേർക്ക് കണ്ണിങ്ങനെ തറപ്പിച്ചു നിർത്തിയതായി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, പല്ല് തേക്കണോ, അതിനാണോ നിങ്ങൾ നോക്കുന്നത്? റസൂലുള്ളാഹി തലയാട്ടി, അപ്പോൾ അത് കുറച്ച് കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉലയ്യിനു ഹുലക, ഇത് ഞാൻ സോഫ്റ്റാക്കി തരാം. അങ്ങനെ അവർ അത് വായിലിട്ട് കടിച്ച് ചവച്ച് അത് വളരെ സോഫ്റ്റാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേച്ചു കൊടുത്തു. ഹദീസ് ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ചാണ്, ബുഖാരിയിലോ മുസ്ലിമിലോ വന്ന ഹദീസാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്ക് ധാരാളം ഫദ്ലുകളുണ്ട്, അതിൽ പെട്ടതാണ് ഇതൊക്കെ. ഒന്ന്, അവരുടെ വീട്ടിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്, അവരുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ ദിവസമായിരിക്കെ, ഓരോ ഭാര്യമാർക്കും ഓരോ ദിവസം നിശ്ചയിച്ചിരുന്നു, ആയിഷ ബീവിയുടെ ദിവസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ഉമിനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും കൂടിക്കലർന്നിരുന്നു അവസാന സമയത്ത്. അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ ഫളായിലുകൾ ഏറ്റവും പ്രത്യേകമായി ഇരിക്കുന്നത്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്ന ആളാണ്. അൽഹാഫിദ് ഇബ്നു ഹജർ അൽഅസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അഅലമു ഹാദിഹിൽ ഉമ്മത്തി ബിസുനനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കുറിച്ച്, അവിടുത്തെ പ്രവൃത്തികളെ കുറിച്ച് ഈ ഉമ്മത്തിൽ ഏറ്റവും അറിവുള്ളത് ആയിഷ ബീവിയാണ്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയിഷ ബീവിയോട് കൂടുതൽ ഇഷ്ടമുണ്ടാകാനുള്ള പ്രധാന കാരണം. ചില ആൾ തെറ്റിദ്ധരിച്ചത് ആയിഷ ബീവി കന്യക ആയതുകൊണ്ടുള്ള ഇഷ്ടമാണ്, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മാർഗത്തിലാണ് സ്നേഹിച്ചത്. ആയിഷ ബീവി കൂടുതൽ ഇൽമിനോട് താല്പര്യം കാണിച്ച ആളായിരുന്നു, അതുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടുതൽ ആയിഷ ബീവിയോട് സ്നേഹമുണ്ടായിരുന്നത്. ഇത് സ്വഹാബികളിൽ പലരും അംഗീകരിച്ച കാര്യമാണ്. പല സ്വഹാബികളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ ഉണ്ടായിരുന്ന ഇൽമ് അംഗീകരിച്ച ആളുകളാണ്. അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ما اشكل علينا امر فسالنا عائشه عنه الا وجدنا عندها فيه علما. ഞങ്ങളുടെ അടുക്കൽ ഏതൊരു വിഷയം ഇഷ്കാലുണ്ടാകട്ടെ, സംശയമുണ്ടാകട്ടെ, ആയിഷയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ഇൽമ അവരുടെ അടുക്കൽ ഇല്ലാതിരിക്കുകയില്ല എന്ന് അബൂ മൂസ അൽ അശ്അരി സഹാബിയാണ്. അദ്ദേഹം ഇൽമിൽ ഒരു ജബലായിരുന്നു, ഒരു അതിനു മാത്രം ഇൽമ ഉണ്ടായിരുന്ന സഹാബിയാണ്. അദ്ദേഹമാണ് ഇത് പറയുന്നത്, എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ ഇഷ്കാലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചോദിച്ചിരുന്നത് ആയിഷ ബീവിയോടായിരുന്നു. അവരുടെ അടുക്കൽ ആ വിഷയത്തിൽ ഒരു അറിവ് ഇല്ലാതിരിക്കുകയില്ല. മാത്രമല്ല അവരെ പല ആളുകളും വിശേഷിപ്പിച്ചത് ഫഖീഹത്തു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ഫിഖുള്ള, ഏറ്റവും കർമ്മശാസ്ത്രം അറിയുന്ന പണ്ഡിതയായിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ പല ആളുകളും വിശേഷിപ്പിച്ചത്. ഏതുവരെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന റുബു അൽ അഹ്കാമി ശരീഅത്തി മൻഖൂലുൻ അൻഹ, ഇസ്ലാമിക ശരീഅത്തിലെ നാലിലൊന്ന് വിധികർമ്മങ്ങളും ആയിഷ ബീവിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ നാലിലൊന്ന് കാര്യങ്ങൾ ആയിഷ ബീവി, ഇന്ന റുബു അൽ അഹ്കാമി ശരീഅ മൻഖൂലുൻ അൻഹ, ആയിഷ ബീവിയിൽ നിന്നാണ് ഇസ്ലാമിലെ കർമ്മശാസ്ത്രത്തിന്റെ നാലിലൊരു ഭാഗം വന്നത്. ഒരു സ്ത്രീയാണ്, പുരുഷന്മാരും കൂടിയല്ല, സ്ത്രീയാണ്. അവരുടെ അടുക്കലുണ്ടായിരുന്ന ഇൽമിന്റെ വ്യാപ്തിയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ 2210 ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. 2000 ഹദീസുകൾ എന്ന് ചുരുക്കി പറയാൻ വേണമെങ്കിൽ, അതല്ലെങ്കിൽ 2210 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്തിട്ടുണ്ട്. മദീനയിൽ റമദാൻ മാസത്തിൽ ഹിജ്റ വർഷം 58 അവർ വഫാത്തായത്. ഹിജ്റ 58 ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായത്. 58 ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെറിയൊരു തർജ്ജുമ, ചെറിയൊരു ചരിത്രം. അന ആയിഷത റളിയല്ലാഹു അൻഹ വ ഉമ്മു സലമത, അവരുടെ ചരിത്രം എഴുതി, ഉമ്മു സലമ അതവരുടെ കുഞ്ഞത്താണ്, ഉമ്മു സലമത ഹിന്ദു ഹിന്ദ് നൂനു ദാല ഹിന്ദ് ഹിന്ദു ബിൻതി ഹിന്ദു ബിൻതു അബി ഉമയ്യത അബി ഉമയ്യ ഹിന്ദു ബിൻതു അബി ഉമയ്യ القرشية القرشية المخزومية قريشي ഗോത്രക്കാരാണ് മഖ്സൂമിയ ഗോത്രക്കാരിയാണ് ഖുറൈശികളിലെ മഖ്സൂമിയ ഗോത്രക്കാരിയാണ് ആര് ഉമ്മു സലമ ഹിന്ദ് ബിൻതു അബി ഉമയ്യ മഖ്സൂമിയ ഗോത്ര സ്വാമിയുടെ ഭാര്യ തന്നെയാണ് അവരും അസ്ലമത് ഖദീമൻ വളരെ ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഉമ്മു സലമ അവരും ഉമ്മു സലമയും അതോടൊപ്പം അബൂ സലമയും അവരുടെ ഭർത്താവും അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഹബഷയിലേക്ക് അബിസീനിയയിലേക്ക് ഹിജറ പോയ ആളുകളിൽ ഇവർ രണ്ടുപേരുമുണ്ട് ഉമ്മു സലമയും അബൂ സലമയും ഇസ്ലാമിലെ ആദ്യത്തെ ഹിജറ ഹബ്ഷയിലേക്കുള്ള ഹിജറ അബിസീനിയയിലേക്കുള്ള ഹിജറ അതിൽ ഈ രണ്ടുപേരും ഉണ്ടായിരുന്നു പിന്നീട് അവർ മക്കയിലേക്ക് തിരിച്ചു വന്നു പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയി ഉഹദ് യുദ്ധത്തിന് ശേഷം അവരുടെ ഭർത്താവ് മരണപ്പെട്ടു അബൂ സലമ വഫാത്തായി ഉഹദ് യുദ്ധത്തിന് ശേഷം നല്ല ബുദ്ധിയുള്ള വഖാനത് മിൻ ദവാതിൽ അഖ്ലി വദ്ദീൻ ബുദ്ധിയുള്ള സ്ത്രീകളിൽപ്പെട്ടയാളായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ ചരിത്രത്തിൽ കാണാം അബൂ സലമ ഉമ്മു സലമ ഇവർ രണ്ടുപേരും വളരെ സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ഭർത്താക്കന്മാരും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അബൂ സലമ വഫാത്തായ സന്ദർഭത്തിൽ ഉമ്മു സലമ അവർ പറഞ്ഞു അബൂ സലമയേക്കാൾ നല്ല ഒരു മനുഷ്യൻ ആരാണ് ഇനി ഉള്ളത് അബൂ സലമയേക്കാൾ ഖൈറുള്ള മറ്റൊരു കുടുംബം ഇനി എവിടെ നിന്നാണ് എനിക്ക് കണ്ടെത്താൻ സാധിക്കുക കാരണം ഇസ്ലാമിൽ ആദ്യമായി ഹിജ്റ പോയ ആളാണ് അബൂ സലമ അപ്പൊ അവർ ചിന്തിക്കുകയായിരുന്നു ഇനി അബൂ സലമക്ക് ശേഷം ഞാൻ ആരെയാണ് കല്യാണം കഴിക്കുക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ പറഞ്ഞു എന്നിട്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം ഒരാൾ അയാൾക്ക് ഒരു മുസീബത്ത് ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ എന്ന ദുആ ചൊല്ലി കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ എന്ന ദുആ ഒരാൾ ചൊല്ലി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാന തആല അതിന് അയാൾക്ക് പ്രതിഫലം കൊടുക്കുകയും അതിനേക്കാൾ ഖൈറായ ആ മുസീബത്തിനേക്കാൾ ഖൈറായ അവസ്ഥ അയാൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുകയില്ല അപ്പൊ ഉമ്മു സലമ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലി അത് ചൊല്ലുമ്പോൾ എന്റെ മനസ്സിലുള്ള ചിന്ത എന്തായിരുന്നു അബൂ സലമയേക്കാൾ ഖൈറുള്ള മറ്റൊരാളെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ് അതായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് അതൊരു ഷെക്കോടുകൂടി പറഞ്ഞതല്ല മറിച്ച് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഷെക്കാണെന്ന് ആരും മനസ്സിലാക്കരുത് ഷെക്ക് ഉണ്ടാവാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തിൽ ഒരിക്കലും ഷെക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അവർക്ക് പിന്നീട് ഭർത്താവായി ലഭിച്ചതാരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരെ പിന്നീട് കല്യാണം കഴിച്ചത് ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് ഈ സംഭവം ബുഖാരിയിൽ കാണാൻ പറ്റും ഈ മരണത്തിന് ശേഷമുള്ള ഈ സംഭവം ബുഖാരിയിലുണ്ട് മദീനയിൽ ഹിജ്റ വർഷം 62 അബു ഉമ്മു സലമ വഫാത്തായത് റളിയല്ലാഹു അൻഹ മദീനയിൽ ഹിജ്റ വർഷം 62 ഉമ്മു സലമ വഫാത്തായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ അവസാനം വഫാത്തായത് ഉമ്മു സലമയാണ് എത്രാമത്തെ വർഷമാണ് 62 അവസാനം വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി ഭാര്യമാരിൽ അവസാനം വഫാത്തായത് ഉമ്മു സലമ ആയിഷബിയുടെ വഫാത്ത് എപ്പോഴാണ് അന ആയിഷ വ ഉമ്മി സലമ റളിയല്ലാഹു അൻഹുമ. ഈ ഹദീസിന് ഒരു കാരണമുണ്ട്, ഈ ഹദീസിന് ഒരു സബബുണ്ട്, ഇവർ ഇത് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഈ ഹദീസ് പറയാനുള്ള കാരണം, മർവാൻ ഇബ്നുൽ ഹക്കം ഖലീഫയാണ് അദ്ദേഹം, ഈ രണ്ടുപേരുടെ അടുക്കലേക്കും, ആയിഷ ബിയുടെ അടുക്കലേക്കും ഉമ്മു സലമയുടെ അടുക്കലേക്കും ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരാളെ പറഞ്ഞയച്ചു. അതിന് ഉത്തരമായിക്കൊണ്ടാണ് ഈ ഹദീസ് വരുന്നത്. എന്താണ് ചോദ്യം എന്നുള്ളത് ഹദീസ് കേട്ടാൽ മനസ്സിലാവും. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഈ ഹദീസ് വരുന്നത്. ആരാണ് ചോദിച്ചത്? മർവാൻ ഇബ്നു അൽ ഹക്കം. മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ടാണ് ഈ ഹദീസ് ഈ രണ്ടുപേരും പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമയും ഈ ഹദീസ് പറഞ്ഞത് മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ടാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്രികുഹു അൽ ഫജർ. കാന എന്താണ്? ഫിഅലു മാദിയൻ, ഫിഅലു മാദിൻ നാഖിസ്. കാരണം എന്താ? എന്താ മഅത്തല്ലാം കാരണം? അലിഫ് ഉണ്ട്. കാനയ്ക്ക് ശേഷം പിന്നീട് അതിന്റെ ഖബറായിക്കൊണ്ട് മുദാരിഅ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിന്റെ അർത്ഥം എന്തായിരിക്കും? കാന യഫ്അൽ വ കാന യശ്റബ് യദുല്ലു അലൽ ഇസ്തിമറാർ, തുടർച്ചയുണ്ടാകുന്ന അവസ്ഥ, തുടർച്ചയായി ചെയ്തിരുന്നു എന്ന അർത്ഥം അതിന് കിട്ടും. കാനയ്ക്ക് ശേഷം ഖബറായിക്കൊണ്ട് കാനയ്ക്ക് എന്തുണ്ടായിരിക്കും? ഇസ്മു ഖബർ ഉണ്ടാവില്ലേ? കാന ഇവിടുത്തെ ഇസ്മ ഏതാണ്? അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്രികുഹു, ഫിഅലു മുദാരിയാണോ? മുദാരിയാണ്. ഫിഅലു മുദാരി ആയിക്കൊണ്ട് കാനക്ക് ഖബർ വന്നു കഴിഞ്ഞാൽ അത് ഇസ്തിമറാറിനെ അറിയിക്കും. ഇസ്തിമറാർ എന്ന് പറഞ്ഞാല് തുടർച്ച, ചെയ്യാറുണ്ടായിരുന്നു, ഇപ്രകാരം ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നു, ആ ഒരു അവസ്ഥ തുടർച്ച. ഇസ്തിമറാർ അതിന്റെ അർത്ഥം കാനക്ക് ശേഷം പിന്നീട് ഖബറായിക്കൊണ്ട് എന്തു വന്നാൽ, മുദാരി ആയ ഫിഅലു വന്നു കഴിഞ്ഞാൽ ആ അർത്ഥം ലഭിക്കും. ഗാലിബൻ, ബഹുഭൂരിപക്ഷ സന്ദർഭത്തിൽ, ചില സമയത്ത് കിട്ടിയില്ല എന്ന് വരും, ഗാലിബൻ ബഹുഭൂരിപക്ഷ സന്ദർഭത്തിലും ഈ അർത്ഥം അതിനുണ്ടായിരിക്കും. അതായത് ഇത് തുടർച്ചയായി ഉണ്ടാകാറുണ്ടായിരുന്നു, തുടർച്ചയായി സംഭവിക്കാറുണ്ടായിരുന്നു എന്ന അർത്ഥം. കാനയുടെ ഖബറായിക്കൊണ്ട് മുദാരി ആയ ഒരു ഫിഅലു വന്നാൽ അതിനർത്ഥം കിട്ടും. ഇസ്തിമറാർ, തുടർച്ചയായി ചെയ്യുമ്പോൾ. ഉദാഹരണത്തിന് കാന കാന വകാന അല്ലാഹു ഗഫൂറ, അല്ലാഹു പൊറുക്കുന്നവനെ ആയിരുന്നു, അല്ലാഹു പൊറുത്തുകൊണ്ടേ ഇരിക്കുന്നവനാണ്. അത് തുടർച്ചയായ കാര്യമാണ്. കാന മുഹമ്മദുൻ യഷ്റബ്, മുഹമ്മദ് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, ഇസ്തിമറാർ ഉണ്ടായിരിക്കും അത്. മുദാരി ആയ ഫിഅൽ എങ്ങനെ വരണം? കാനയുടെ ഖബറായി വരണം. കാനയുടെ ഖബറായി മുദാരി ആയ ഫിഅൽ വന്നു കഴിഞ്ഞാൽ ഫഹാദ യദുല്ലു അലൽ ഇസ്തിമറാരി ഗാലിബൻ. وإذا كان خبر كان فعلا مضارعا دلت على الاستمرار غالبا. أن النبي صلى الله عليه وسلم كان يدركه, كان يدركه, أدرك يدرك ده ആകാറുണ്ടായി അല്ലെങ്കിൽ പിടികൂടാറുണ്ടായി. അദ്രക്കാന്ന് ശരിക്കും പിടികൂടിന. ഇവിടെ അതിന്റെ അർത്ഥം യഅതി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംഭവിക്കാറുണ്ടായിരുന്നു, അവിടത്തേക്ക് എത്താറുണ്ടായിരുന്നു, അവിടേക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. കാന യുദ്രികുഹു അൽ ഫജ്റു, കാന യുദ്രികുഹു അൽ ഫജ്റു, കാന യുദ്രികുഹു അൽ ഫജ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടത്തേക്ക് എത്താറുണ്ടായിരുന്നു. എന്ത്? അൽ ഫജ്ർ. എന്തെത്താറുണ്ടായിരുന്നു? രാവിലെ ആകാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫജറിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്താറുണ്ടായിരുന്നു. ഫജർ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ് ഇവിടുത്തെ ഉദ്ദേശം. വഹുവ ബയാദുൻ നഹാർ അൽ മുഅ്തരിദ് ഫിൽ ഉഫുഖ്, ചക്രവാളത്തിൽ വിലങ്ങനെ കാണുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന, ഇൻഷാല്ലാഹ് വിശദീകരണം വരുന്നുണ്ട് അതിന്റെ സമയം, നമുക്കത് പഠിക്കാം. എന്താണ് പുലർച്ചയുടെ അടയാളങ്ങൾ എന്നത്, പുലർച്ച എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ മതി. പുലർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുലരാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ പുലർച്ചയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്താറുണ്ടായിരുന്നു, അല്ലെങ്കിൽ പുലരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്താറുണ്ടായിരുന്നു. വഹുവ ജുനുബുൻ, ജുനുബ്, ജുനുബ് എന്ന് പറഞ്ഞാൽ എന്താ? ജനാബ, ജനാബത്തുള്ളവനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ആകാറുണ്ടായിരുന്നു. ജനാബത്തുള്ളവനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാവിലെ അല്ലെങ്കിൽ പുലർച്ചെ എത്താറുണ്ടായിരുന്നു. ജനാബത്തുള്ളവനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പുലർച്ചെ അല്ലെങ്കിൽ ഫജർ എത്താറുണ്ടായിരുന്നു. അത് റസൂലുള്ള ജനാബത്തുകാരനായിരിക്കും. ഇത് ഹാലാണ്. ഏതിന്റെ ഹാലാണത്? ഹാലുകൾ പഠിച്ചല്ലേ. ഒന്നിന്റെ ഹാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഉദാഹരണത്തിന് ഖാൻ നബി സല്ലം യുദ്രിക്കുഹു അൽ ഫജ്റു, യുദ്രിക്കുഹു ദമീർ ഉണ്ടല്ലോ, അതിലേക്കാണ് ഈ ഹാൽ മടങ്ങുക. യുദ്രിക്കുഹുൽ ഫജ്റു വഹുവ ജുനുബുൻ. ജനാബത്തുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുലർച്ചെ അല്ലെങ്കിൽ ഫജർ റസൂലുള്ളയിലേക്ക് എത്താറുണ്ടായിരുന്നു. റസൂലുള്ള ജനാബത്തുകാരനായിരിക്കുന്ന അവസ്ഥയിൽ അവിടത്തേക്ക് ഫജർ എത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ, റസൂലുള്ള എഴുന്നേൽക്കുമ്പോൾ ജനാബത്തുകാരനായിരിക്കും. ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഫജർ എത്താറുണ്ട്, അതായത് പുലർച്ചെയാകാറുണ്ട്. അത് ഹാലാണ്. എങ്ങനെ ഹാലെന്ന് മനസ്സിലായത് നോക്കൂ നിങ്ങൾ. ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്രിക്കുഹു അൽ ഫജ്റു വഹുവ ജുനുബുൻ. വഹുവ ജുനുബുൻ എന്നതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ, ഹാല്, അത് വിശദീകരിക്കുന്ന വാക്കാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിരിക്കെ അവിടത്തേക്ക് എന്ത് സംഭവിക്കാറുണ്ടായിരുന്നു? പുലർച്ചെ എത്താറുണ്ടായിരുന്നു, അത് രാവിലെയാകാറുണ്ടായിരുന്നു. ജനാബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? കുല്ലുമ ഔജബൽ ഗുസ്ല മിൻ ഇൻസാലിൻ ഔ ഇജ്മാഇൻ ഔ ജിമാഇൻ. കുല്ലുമ ആണ് എഴുതിയെടുത്തോളൂ. ജനാബത്ത് എന്ന് പറഞ്ഞാൽ കുല്ലുമ ഔജബ, കുല്ലുമ ഔജബൽ ഗുസ്ല മിൻ ഇൻസാലിൻ ഔ ജിമാഇൻ. കുല്ലുമ ഔജബൽ ഗുസ്ല മിൻ ഇൻസാലിൻ ഔ ജിമാഇൻ. കുളി നിർബന്ധമാക്കുന്ന, ഇൻസാൽ എന്ന് പറഞ്ഞാൽ മനി പുറത്തു പോവുക. ഉദാഹരണത്തിന് ഇഹ്തിലാമിലൂടെ, സ്വപ്നസ്കലനത്തിലൂടെ ചിലപ്പോൾ എന്തുണ്ടാവും? ഒരാൾക്ക് മനി പുറത്തു പോകാം. അങ്ങനെ ഇൻസാൽ ഉണ്ടാവുകയോ, ഇൻസാൽ എന്ന് പറഞ്ഞാൽ മനി പുറത്തു പോകുന്നതിനാണ് ഇൻസാൽ എന്ന് പറയുക. ഔ ജിമാഇൻ, അതിൽ ജിമാ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയോ അതല്ലെങ്കിൽ മനിയു പുറത്തു പോകുന്നതിലൂടെയോ കുളിക്കൽ നിർബന്ധമാകുന്ന അവസ്ഥ ഉണ്ടാകുന്നതിനാണ് ജനാബത്ത് എന്ന് പറയുക. നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷെ ഒരു താരിഫ് എന്ന നിലക്ക് പറഞ്ഞാണ്. രണ്ട് രൂപത്തിൽ ജനാബത്ത് ഉണ്ടാവാം, ഒന്നല്ലെങ്കിൽ ജിമാലൂടെ ലൈംഗിക ബന്ധത്തിലൂടെ, അതല്ലെങ്കിൽ മനിയു പുറത്തുപോയി. ഉദാഹരണത്തിന് സ്വപ്നസ്കാലത്തിലൂടെ ചിലപ്പോൾ പുറത്തു പോകും, ചിലപ്പോൾ ചിന്തിച്ചാൽ ചില ആളുകൾക്ക് മനിയു പുറത്തു പോകും. അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിലൂടെ മനിയു പുറത്തുപോയി, അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, മനിയു പുറപ്പെടുന്നില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ ജനാബത്തായി. സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കഴിഞ്ഞാൽ, അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനാബത്തിന്റെ അവസ്ഥ ഉണ്ടാകും. അതാണ് ജനാബത്ത് എന്ന് പറയുക. ജനാബത്തുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു. മിൻ അഹ്ലിഹി, മിൻ അഹ്ലിഹി ഐ മിൻ ജിമാഇ അഹ്ലിഹി. അഹ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാരിൽ നിന്ന് ജനാബത്തുകാരനായി അവിടുന്ന് പുലരിയിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു. അതായത് വീട്ടുകാരുമായി ബന്ധപ്പെട്ടത് കാരണത്താൽ ഉണ്ടാകുന്ന ജിമാ, അതാണ് മിൻ അഹ്ലി. ഇവിടുത്തെ മിൻ സബബിനു വേണ്ടിയാണ്. മിൻ എന്തിനു വേണ്ടിയാണ്? സബബിനു വേണ്ടിയാണ്. ബലീതു മിൻ അൽ മത്തർ, എന്താർത്ഥം? മഴ കാരണം ഞാൻ നനഞ്ഞു. അവിടെ മിൻ എന്നത് ഉപയോഗിക്കുന്നത് മഴയിൽ നിന്ന് തന്നെയല്ല, മറിച്ച് മഴ കാരണം, സബബ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഈ അർത്ഥത്തിലുള്ള മിന്നാണിത്. അപ്പൊ മിൻ അഹ്ലിഹി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബം കാരണത്താൽ അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യമാർ കാരണത്താൽ ജനാബത്തുകാരനായി പുലരിയിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു. എന്താ പ്രത്യേകം പറയാൻ കാരണം? ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? രണ്ട് രൂപത്തിൽ ജനാബത്തുണ്ടാകാം, ഒന്നല്ലെങ്കിൽ സ്വപ്നസ്കലനത്തിലൂടെ ഉണ്ടാകാം. സ്വപ്നസ്കലനത്തിലൂടെ ചിലപ്പോൾ ജനാബത്തുണ്ടായിക്കഴിഞ്ഞാൽ അയാൾ സുബഹിസ്കാരം ബാങ്ക് കൊടുത്ത് എഴുന്നേൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാം ഞാൻ ജനാബത്തായിരുന്നു. ചിലപ്പോൾ ഉറക്കത്തിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോഴാണ് ജനാബത്തുകാരനെന്നറിയാം. ഇവിടെ അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധപൂർവം തന്നെ ജനാബത്തുകാരനായിരിക്കെ സുബഹിക്ക് ശേഷം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നോട് വ്യക്തമായി പറയാം, രണ്ട് രൂപത്തിൽ ജനാബത്തുണ്ടാകും, ഒന്നല്ലെങ്കിൽ സ്വപ്നസ്കലനത്തിലൂടെ, അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിരിക്കെ പുലരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് സാധ്യതയുണ്ട്. ചിലപ്പോ സ്വപ്നസ്കലനത്തിലൂടെ എഴുന്നേറ്റതായിരിക്കും, അപ്പൊ സ്വാഭാവികമായിട്ടും എഴുന്നേൽക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനാബത്തുകാരനെന്നുള്ള ബോധം ഉണ്ടാവില്ല, എണീറ്റ് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറപ്പാണ് ഞാൻ ജനാബത്തുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അയാൾ കിടന്നുറങ്ങിയത്, എന്നിട്ടാണ് അയാൾ ഉറക്കത്തിന് എഴുന്നേൽക്കുന്നത്. ഇത് പ്രത്യേകം പറയാൻ കാരണം പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഒരു ഖിലാഫ് തന്നെ ഉടലെടുത്തിട്ടുണ്ട്, എന്താണ് അഭിപ്രായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറഞ്ഞു ഒരാൾ താൻ ജനാബത്തുകാരനാണ് എന്ന ബോധ്യത്തിൽ റമദാനിലെ രാത്രി കഴിച്ചു കൂട്ടുകയും അങ്ങനെ കുളിക്കാതെ സുബഹിക്ക് ശേഷം എഴുന്നേൽക്കുകയും ചെയ്താൽ അയാളുടെ നോമ്പ് ബാത്തിലാണെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഒരാള് ഉറങ്ങിപ്പോയി, ഉറങ്ങുന്ന സമയത്ത് അയാൾക്കറിയാം ഞാൻ ജനാബത്തുകാരനാണെന്ന്. അങ്ങനെ അയാള് ഉറങ്ങി, കുളിക്കാതെ കിടന്നുറങ്ങി, സുബഹ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അയാൾ ഉറക്കത്തിന് എഴുന്നേറ്റത്. അപ്പൊ അയാൾ ജനാബത്തുകാരനാണ്, അയാൾക്ക് മുന്നേ അറിയായിരുന്നു ഞാൻ ജനാബത്തുകാരനാണെന്ന്. അങ്ങനെ അയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അയാളുടെ അന്നത്തെ നോമ്പ് ബാത്തിലാണ് എന്നൊരഭിപ്രായമുണ്ട്. അത് ഈ കാര്യത്തിലാണത് വരുന്നത്. ഈ ഹദീസ് വന്നതോടുകൂടി അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭാര്യയിൽ നിന്ന് ജനാബത്തുണ്ടായിട്ടാണ് ഉറക്കത്തിന് എഴുന്നേറ്റത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാമായിരുന്നു അവിടുന്ന് ജനാബത്തുകാരനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ഉറങ്ങുന്നതിന് മുന്നേ കുളിച്ചിട്ടില്ല. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനാബത്തുകാരനായിരിക്കെ റമദാനിൽ അയാൾ സുബഹ് നമസ്കാരത്തിന് ശേഷം ജനാബത്തുകാരനായിരിക്കുന്ന അവസ്ഥ അയാൾക്കുണ്ടെങ്കിലും അയാളുടെ നോമ്പ് എന്താവില്ല, മുറിയില്ല, നോമ്പ് വാത്തിലാവില്ല. മനസ്സിലായോ? നമുക്ക് അടുത്ത ശേഷം കുറച്ചുകൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ബാക്കി എടുക്കും. ഒന്ന് സംശയപ്പെട്ട് ചോദിക്കാൻ പാടില്ല.